ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് സംവിധാനം മുന്നോട്ടു വരേണ്ട സമയമാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിൽ ഒമർ അബ്ദുള്ള മന്ത്രിസഭ അധികാരമേറ്റു. ഇന്ന് ലോക ഭക്ഷ്യദിനം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി നാളെ പുലർച്ചെ പുതുച്ചേരിക്കും നെല്ലൂരിനുമിടയിൽ തീരം കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ കനത്ത മഴ. ബംഗളൂരുവിൽ ഇന്ത്യ ന്യൂസിലാന്റ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് കനത്ത മഴയെ തുടർന്ന് വൈകുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് സംവിധാനം മുന്നോട്ടു വരേണ്ട സമയമാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ പോലീസ് സംവിധാനം ജാഗ്രത പാലിക്കണമെന്നും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൌരന്മാർക്ക് നീതി ലഭ്യമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐപിഎസ് 2023 ബാച്ചിലെ 76 റെഗുലർ റിക്രൂട്ട്മെന്റുകളുടെ പ്രൊബേഷണർമാരുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അമിത്ഷാ. നിലവിൽ രാജ്യത്തെ 99% പോലീസ് സ്റ്റേഷനുകളും ഓൺലൈനായി മാറിയെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. എൻഎസ്ജിയുടെ 40-ാമത് സ്ഥാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ ഗാർഡുകൾക്ക് ആശംസ നേർന്നു. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതിന് അചഞ്ചലമായ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും കരുത്തും കാത്തുസൂക്ഷിക്കുന്ന എല്ലാ എൻഎസ്ജി ഉദ്യോഗസ്ഥരെയും രാജ്യം അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ചു. ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്ന അവരുടെ പ്രതിബദ്ധത പ്രശംസനീയമാണെന്നും മോദി പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം, കൃഷി, സുസ്ഥിര നഗരങ്ങൾ എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മികവിന്റെ 3 നിർമ്മിത ബുദ്ധി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാങ്കേതികവിദ്യ, നവീകരണം, AI സാങ്കേതികവിദ്യ എന്നിവയിൽ മുന്നിട്ട് നിൽക്കുന്നതിന് രാജ്യം നടത്തുന്ന സുപ്രധാന മുന്നേറ്റമാണിതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. മികവിന്റെ ഈ 3 കേന്ദ്രങ്ങളും രാജ്യത്തിന്റെ യുവശക്തിക്ക് ഗുണം ചെയ്യുമെന്നും ഭാവിയിലെ വളർച്ചയുടെ കേന്ദ്രം മായി ഇത് രാജ്യത്തെ മാറ്റുമെന്നും നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ കൌൺസിൽ രാഷ്ട്രത്തലവന്മാരുടെ 23-ാമത് യോഗം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലും ഓർഗനൈസേഷനിലെ വിവിധ സംവിധാനങ്ങളിലും ഇന്ത്യ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. 9 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ ഉന്നതതല സന്ദർശനം നടത്തുന്നത്. ഇന്ന് രാവിലെ ഡോ ജയശങ്കർ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഏക് പേട് മാം കെ നാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒമർ അബ്ദുള്ളയ്ക്കും മന്ത്രിസഭാംഗങ്ങൾക്കും ശ്രീനഗറിലെ ലോകപ്രസിദ്ധമായ ദാൽ തടാകതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഷാരെ കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും ഇന്ത്യ ബ്ലോക്ക് നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ എല്ലാ ജീവനക്കാർക്കും ഓൺലൈൻ പഠനം സുഗമമാക്കുന്നതിന് ഐഗോട്ട് ലാബ് സ്ഥാപിക്കാൻ കേന്ദ്രസഹമന്ത്രി ഡോ എൽ മുരുകൻ നിർദ്ദേശം നൽകി. ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി സഞ്ജയ് ജാജുവും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ അവലോകന യോഗത്തിൽ എല്ലാ മന്ത്രാലയ ജീവനക്കാരും ഒരാഴ്ചയ്ക്കകം ഐഗോട്ട് പോർട്ടലിൽ കയറണമെന്ന് ഡോ എൽ മുരുകൻ നിർദ്ദേശിച്ചു. ബജറ്റ് മാനേജ്മെന്റ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, ലീഡർഷിപ്പ്, ടീം ബിൽഡിംഗ് എന്നിവയുൾപ്പെടെ 16 കോഴ്സുകൾ തെരഞ്ഞെടുക്കാൻ മന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുണ്ട്. പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓരോ പാദത്തിലും ഏറ്റവും കൂടുതൽ കോഴ്സുകൾ പൂർത്തിയാക്കുന്ന ജീവനക്കാരെ അനുമോദിക്കാനും മന്ത്രാലയം തീരുമാനിച്ചു. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ലോക്സഭാ MP ജഗദാംബിക പാലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ബില്ലിനെക്കുറിച്ച് സമിതി ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളിൽ നിന്ന് വാക്കാൽ തെളിവെടുത്തു. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. മഹാരാഷ്ട്രയിൽ 2 ദിവസത്തിനകം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് NDA ഇന്ത്യ ബ്ലോക്കും വ്യക്തമാക്കി. മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന BJP നേതാവ് വി മുരളീധരനും ASCC നിരീക്ഷകൻ രമേശ് ചെന്നിത്തലയുമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് ലോക ഭക്ഷ്യദിനം. മികച്ച ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കുമായി ഭക്ഷണത്തിന് അവകാശം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സുസ്ഥിര ഭക്ഷ്യസമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ ആഗോള പട്ടിണി, ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ റേഡിയം കെ നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലർച്ചെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയോടെ പത്തനംതിട്ടയിലെത്തിക്കുന്ന മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ കളക്ട്രേറ്റിൽ പൊതുദർശനത്തിന് ശേഷം മലയാലപ്പുഴ പത്തിശ്ശേരിയിലെ കരുവാളിയിലെ വീട്ടിൽ സംസ്കരിക്കും. കണ്ണൂർ റേഡിയം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവം ദൌർഭാഗ്യകരമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് പാഠമാണെന്നും സംഭവം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഗൌരവമായി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെ നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ സമരങ്ങൾ തുടരുന്നു. കളക്ട്രേറ്റിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടക്കുകയാണ്. ഭരണാനുകൂല സംഘടനകളായ എൻജിഒ യൂണിയനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പണിമുടക്കിയ റവന്യൂ ജീവനക്കാരും എൻജിഒ അസോസിയേഷൻ പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി. കണ്ണൂർ കോർപ്പറേഷനകത്ത് ബിജെപി പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ്. വാഹനങ്ങളെയും അവശ്യ സർവീസുകളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇരിണാവിലെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ധർണ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗത്തിൽ പടിഞ്ഞാറ് വടക്കുപടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ചെന്നൈയിൽ നിന്ന് 360 കിലോമീറ്റർ കിഴക്കും നെല്ലൂരിൽ നിന്ന് 450 കിലോമീറ്റർ തെക്കുകിഴക്കും മേഖലയിൽ കേന്ദ്രീകരിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ അതിരാവിലെ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കുപടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്രാതീരത്തിനും ഇടയിൽ തീരം കടക്കാൻ സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് ചെന്നൈ, കടലൂർ, എന്നോർ, കാട്ടുപള്ളി, പുതുച്ചേരി എന്നിവിടങ്ങളിൽ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകി. ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നു. ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിൽ ഗതാഗത സംവിധാനങ്ങൾ തകരാറിലായതായി റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് ബംഗളൂരുവിൽ ഇന്ത്യ ന്യൂസിലാന്റ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് വൈകുന്നു. മഴയെ തുടർന്ന് ടോസ് ഇടാനായില്ല. ഒന്നാം ടെസ്റ്റ് രാവിലെ 9:30 ആരംഭിക്കാനിരുന്നതായിരുന്നു. സ്റ്റോക്ക്ഹോം ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ വിജയ് സുന്ദർ പ്രശാന്ത്, ജീവൻ നെടുഞ്ചെളിയൻ സഖ്യം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. സ്വീഡിഷ് ജോഡികളായ ഫിലിപ്പ് ബർഗവി, എറിക് ഗ്രവലിയസ് സഖ്യത്തെയാണ് ഇവർ തോൽപ്പിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കേരള ടൂറിസം നടത്തിയ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ വിജയം കാണുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രമുഖ ട്രാവൽ വെബ്സൈറ്റായ സ്കൈ സ്കാനറിന്റെ പുതിയ പഠനമനുസരിച്ച് 2025 വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലോകത്തെ ട്രെൻഡിംഗ് സ്റ്റേഷനായി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുത്തതായും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പുതിയ വ്യാവസായിക യുഗത്തിന് നൂതനാശയങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്നിവ സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടെ കേരളത്തിലെ സഹകാരികൾ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് സംഘടിപ്പിച്ച 4 ദിവസത്തെ രാജ്യാന്തര സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട വൈകിട്ട് 5 തുറക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് തുലാമൊന്നായ നാളെ രാവിലെ നടക്കും. ശബരിമലയിലേക്ക് 25 പേരും മാളികപ്പുറത്തേക്ക് 15 പേരുമാണ് നറുക്കെടുപ്പിന്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് സംവിധാനം മുന്നോട്ടു വരേണ്ട സമയമാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിൽ ഒമർ അബ്ദുള്ള മന്ത്രിസഭ അധികാരമേറ്റു. ഇന്ന് ലോക ഭക്ഷ്യദിനം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി നാളെ പുലർച്ചെ പുതുച്ചേരിക്കും നെല്ലൂരിനുമിടയിൽ തീരം കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ കനത്ത മഴ. ബംഗളൂരുവിൽ ഇന്ത്യ ന്യൂസിലാന്റ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് കനത്ത മഴയെ തുടർന്ന് വൈകുന്നു.